2020 December 1 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. വാക്സിനിലാണ് പ്രതീക്ഷകൾ. കോവിഡിനെതിരായ പ്രതിരോധ വാക്സിൻ എത്തുന്നതും പ്രതീക്ഷിച്ചാണ് ലോകം കഴിയുന്നത്. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാക്സിൻ ഗവേഷണം അന്തിമഘട്ടത്തിലാണെന്ന വാർത്ത ആഹ്ലാദിപ്പിക്കുന്നതാണ്. കോവിഡ് കേസുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഇന്ത്യയിലും വാക്സിൻ പരീക്ഷണം വിവിധ ഘട്ടങ്ങളിലാണ്. ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഗവേഷണശാലകളിൽ നേരിട്ടെത്തി പുരോഗതി വിലയിരുത്തുകയുണ്ടായി. സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരോട് അദ്ദേഹം വിവരങ്ങൾ ആരായുകയും സർക്കാരിന്റെ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഗവേഷകരിൽ ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ ഉപകരിച്ചു. അഹമ്മദാബാദ്, ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ നടന്നുവരുന്ന പരീക്ഷണങ്ങൾ ഫലപ്രാപ്തിയോടടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടു ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മൂന്നാം ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കിയാൽ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതുവരെയുള്ള അനുഭവങ്ങൾ വാക്സിന്റെ സുരക്ഷിതത്വം ഉറപ്പു തരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പരീക്ഷണാർത്ഥം കുത്തിവയ്പ്പെടുത്ത ഒരാൾക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടായി എന്ന് ഇതിനിടെ വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ വാക്സിൻ നിർമ്മിതിയിൽ ഏറെ പെരുമയുള്ള പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് പാടെ നിഷേധിച്ചിട്ടുണ്ട്. പ്രതിരോധ വാക്സിൻ വൻതോതിൽ വിപണിയിലെത്തുന്ന ഘട്ടത്തിലും ഇതുപോലുള്ള കിംവദന്തികളും നുണപ്രചാരണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുടെ മുന്നോടിയായി വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ആരോഗ്യ വിദഗ്ധരും ഇപ്പോഴേ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നത് ആവശ്യമാണ്. രാജ്യചരിത്രത്തിൽ തന്നെ ഇത്രയും ബൃഹത്തായ ഒരു പ്രതിരോധ കുത്തിവയ്പ് ആദ്യമായിട്ടാകും നടപ്പാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിവിപുലമായ തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും ആവശ്യമായി വരും. ഇപ്പോഴേ അതിനുള്ള പശ്ചാത്തല സൌകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. ഉൽപാദന സ്ഥാപനങ്ങളിൽ നിന്ന് പൂർണ്ണ സുരക്ഷിതത്വത്തോടെ വാക്സിൻ എത്തിക്കുന്നത് മുതൽ കേടുകൂടാതെ അവ സൂക്ഷിച്ചുപയോഗിക്കുന്ന ഘട്ടം വരെ കർക്കശമായ കരുതൽ ആവശ്യമാണ്. വാക്സിൻ സൂക്ഷിച്ചു വയ്ക്കാനുള്ള സൌകര്യമൊരുക്കുക എന്നത് അധ്വാനവും ചെലവുമുള്ള കാര്യമാണ്. പ്രധാനമന്ത്രി 3 ദിവസം മുമ്പ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ 30 കോടി പേർക്കെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താനുള്ള ഒരുക്കമാണ് കേന്ദ്രം നടത്തുന്നത്. ഏറ്റവും ആദ്യം വേണ്ടവരെ തരം തിരിച്ചാകും കുത്തിവയ്പ്പ് യജ്ഞം ആരംഭിക്കുക. ആരോഗ്യ പ്രവർത്തകർ, പോലീസ് സേനാംഗങ്ങൾ, മുതിർന്ന പൌരന്മാർ തുടങ്ങിയവരെയാകും ആദ്യ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് സൂചന. 135 കോടിയിലധികം ജനങ്ങളുള്ള രാജ്യത്ത് ഒറ്റയടിക്ക് കുത്തിവയ്പ്പ് പൂർത്തിയാക്കാനാവില്ല. നിരവധി മാസങ്ങൾ തന്നെ അതിനായി വേണ്ടിവരും. കുത്തിവയ്പ്പ് ആവശ്യമില്ലാത്തവരും ഉണ്ടാകും. വിഭാഗം തിരിച്ച് പട്ടിക തയ്യാറാക്കി വേണം പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ. സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ അതീവ ശ്രദ്ധയോടും ശുഷ്കാന്തിയോടും കൂടി പ്രവർത്തിച്ചാലേ ഇതൊക്കെ സാധ്യമാവൂ. വാക്സിൻ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം കഴിഞ്ഞ ദിവസം 900 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. കുത്തിവയ്പ്പ് ഘട്ടം തുടങ്ങുന്നതിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ സഹായം വേണ്ടിവരും. വാക്സിൻ കേന്ദ്രം സൌജന്യമായി സംസ്ഥാനങ്ങൾക്ക് നൽകുമോ എന്ന് വ്യക്തമായിട്ടില്ല. ഒരു ഡോസിന് 1000 രൂപ മുതൽ 2000 രൂപ വരെ വിലയാകുമെന്നാണ് സൂചന. ഒരാൾക്ക് 2 ഡോസ് ആവശ്യമായി വരും. ഖജനാവിനെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്നതാകും കോവിഡ് പ്രതിരോധ യജ്ഞം. ഇതുപോലൊരു മഹാമാരിയെ നേരിടാനും അതിജീവിക്കാനും ഇതല്ലാതെ വഴിയൊന്നുമില്ല. ജനങ്ങളുടെ ജീവനാണല്ലോ പ്രധാനം. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സ്വകാര്യ മെഡിക്കൽ സംവിധാനങ്ങൾ കൂടി പ്രവർത്തിച്ചാലേ പ്രതിരോധ കുത്തിവയ്പ്പ് വിജയകരമായി പൂർത്തിയാക്കാനാവുകയുള്ളൂ. അതിനുള്ള ആലോചനകൾ ഇപ്പോഴേ തുടങ്ങാവുന്നതാണ്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൽ പൂർണ്ണ വിജയം നേടാൻ ഇന്ത്യക്ക് ഇനിയും സാധിച്ചിട്ടില്ല. തീവ്രത കുറയ്ക്കാനായി എന്നേയുള്ളൂ. 94 ലക്ഷത്തിലധികമാണ് കോവിഡ് രോഗികൾ. പ്രതിദിനം 500,000-ത്തോടടുത്ത് രോഗികൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കേരളം ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം രോഗികളുള്ളത്. 138,000-ൽ പരം പേർ കോവിഡ് മൂലം മരണപ്പെട്ടതായാണ് കണക്ക്. നിയന്ത്രണങ്ങളിൽ വന്ന ഇളവുകളും മഹാമാരിയുടെ തുടക്കത്തിൽ ജനങ്ങൾ സ്വയം കൈക്കൊണ്ട പ്രതിരോധ നടപടികളിൽ വന്ന വീഴ്ചയുമൊക്കെയാണ് കോവിഡ് വ്യാപനം വെല്ലുവിളിയായി തന്നെ നിലനിൽക്കാനുള്ള കാരണങ്ങൾ. മഹാവ്യാധിയോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിലും കാണാം ഈ വലിയ മാറ്റം. രോഗം പിടിപെട്ടാലും അത്രക്കിത്ര എന്ന ചിന്തയും ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപകടകരമായ ഈ ചിന്തയാണ് പ്രതിരോധ നടപടികളെ നിഷ്പ്രഭമാക്കുന്നതെന്ന് പറയാം. പോലീസ് നടപടി ഭയന്ന് മാസ്ക് ധരിക്കുമെങ്കിലും മറ്റ് നിയന്ത്രണങ്ങൾ അവഗണിക്കുകയാണ് പതിവ്. ഇത് എത്രമാത്രം അപകടമാണെന്ന് അമേരിക്ക കാട്ടിത്തരുന്നുണ്ട്. ഇപ്പോഴും അവിടെ പ്രതിദിന രോഗികളാകുന്നവരുടെ സംഖ്യ 200,000-ൽ അധികമാണ്. കോവിഡിനെ നിസ്സാരമായി കണ്ട് മുന്നോട്ടു പോയ പ്രസിഡന്റ് ട്രംപിന് അധികാരം തന്നെ നഷ്ടമായി. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിനും അഹന്തയ്ക്കും ആ നാട്ടുകാരും ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുകയാണ്.